2021 ഒക്ടോബർ 30 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ജ്ഞാനമാർഗത്തിലെ വാക്ഭടാനന്ദ ഗുരു, കേരള ആത്മവിദ്യാ സംഘം ജനറൽ സെക്രട്ടറി തോട്ടപ്പള്ളി ഗോപാലകൃഷ്ണൻ എഴുതുന്നു. ശങ്കര വേദാന്താചരണത്തിലൂടെ മാനസികാന്ധ്യങ്ങൾക്ക് അറുതി വരുത്തിയ വേദാന്തിയും വശ്യവാക്മിയും നവോത്ഥാന ആചാര്യനുമായ വാക്ഭടാനന്ദ ഗുരുവിന്റെ 82-ാമത് സമാധി വാർഷികം അദ്ദേഹത്തിന്റെ മഹത് സന്ദേശങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. വർത്തമാന കാലഘട്ടത്തിൽ അവയുടെ പ്രസക്തി വർദ്ധിച്ചിട്ടുണ്ട്. ആർഷസത്യത്തിന്റെ സുവിസ്തൃതമായ ഭാഷ്യം സ്വന്തം ജീവിതപഥത്തിലൂടെ മാനവരാശിക്ക് സാക്ഷ്യപ്പെടുത്തിയ വാക്ഭടാനന്ദ ഗുരുദേവൻ പൂർവാശ്രമത്തിൽ കുഞ്ഞിക്കണ്ണനായി 1885 ഏപ്രിൽ 27 പാട്യം തേനങ്കണ്ടയിൽ വാഴവളപ്പിൽ കോരൻ ഗുരുക്കളുടെയും മാലൂർ കാഞ്ഞിലേരി വയലേരി ചീരുവമ്മയുടെയും മൂത്തപുത്രനായി വയലേരി തറവാട്ടിൽ ഭൂജാതനായി. പിതാവ് കോരൻ ഗുരുക്കൾ സംസ്കൃതത്തിലും കാവ്യനാടക വ്യാകരണാലങ്കാരാദികളിലും വൈദ്യം ജ്യോതിഷ്യം തുടങ്ങിയ ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യമുള്ളയാളും കവിയും അന്ധവിശ്വാസ അനാചാരങ്ങൾ ബിംബാരാധന എന്നിവയെ എതിർത്ത ഉൽപതിഷ്ണുവും ആയിരുന്നു. 7 വയസ്സാകുന്നതിനു മുൻപേ തന്നെ പിതാവിൽ നിന്ന് കുഞ്ഞിക്കണ്ണൻ സംസ്കൃത ഭാഷയിൽ അസാമാന്യ ജ്ഞാനം സമ്പാദിച്ചു. ബാലപ്രതിഭാശാലിയായിരുന്ന കുഞ്ഞിക്കണ്ണൻ പുതിയതായി പഠിക്കുകയല്ല, പണ്ട് പഠിച്ചിരുന്നത് ഓർക്കുക മാത്രമാണ് ചെയ്തിരുന്നത് എന്ന് ശ്രീനാരായണ ഗുരു പറയുകയുണ്ടായി. കോരൻ ഗുരുക്കൾ പാനൂർ പാഠശാലയുടെ ഉത്തരവാദിത്തം പുത്രനെ ഏൽപ്പിച്ചു. 11-ാമത്തെ വയസ്സിൽ ഗുരുക്കളായി തീർന്ന കുഞ്ഞിക്കണ്ണൻ 13-ാമത്തെ വയസ്സിൽ ഏഷ്യയിലെ തന്നെ 1-ാമത്തെ ഗ്രന്ഥശേഖരമായ കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറിയിൽ പോയി സംസ്കൃത ഭാഷാ താളിയോല ഗ്രന്ഥങ്ങൾ ഹൃദിസ്ഥമാക്കി. ബ്രഹ്മസമാജം, ആര്യസമാജം, ശ്രീരാമകൃഷ്ണ മിഷൻ എന്നീ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സന്ദേശവ്യാപ്തിയും കർമ്മോപാസനയും ത്യാഗസന്നദ്ധതയും അടുത്തറിഞ്ഞു. ഗുരുക്കൾ പാട്യത്ത് തിരിച്ചെത്തിയ ശേഷം ആധ്യാത്മിക വിപ്ലവത്തിന്റെ ആദ്യ ശംഖധ്വനി മുഴങ്ങിയത് ഏകദൈവ വിശ്വാസത്തിനായി തന്റെ വയലേരി തറവാട്ടിലെ മുത്തപ്പൻ ക്ഷേത്രം തച്ചുടച്ച് മുന്നിലൂടെയൊഴുകുന്ന ഉടുമ്പൻപുഴയിലേക്ക് എറിഞ്ഞുകൊണ്ടായിരുന്നു. തുടർന്ന് പാട്യത്തുനിന്ന് ഏറ്റ് മാറ്റ്, മാറിട പൂജ തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ പോരാട്ടം തുടർന്നു. 1906 സംസ്കൃത പ്രചാരണത്തിനായി കോഴിക്കോട്ട് കാരപ്പറമ്പിൽ ആത്മപ്രകാശിക, തത്വപ്രകാശിക എന്നീ പാഠശാലകൾ സ്ഥാപിച്ച് വിജ്ഞാന വിതരണത്തിന് തുടക്കം കുറിച്ചു. ആർഷധർമ്മത്തെ തന്നെ വെടിഞ്ഞുകൊണ്ട് സവർണ അവർണ അന്ധ അനാചാര വിശ്വാസങ്ങളിലൂടെ കേരളം ഭ്രാന്താലയമായപ്പോൾ അദ്വൈത മഹാസൂക്തം സ്ഥാപിച്ചെടുക്കാനായി എഴുത്തും പ്രഭാഷണങ്ങളുമായി കേരളമാകെ സഞ്ചരിച്ചു. വേദശാസ്ത്ര പാണ്ഡിത്യവും വാക്മിത്വവും കർമ്മബോധവും മനസ്സിലാക്കിയ ബ്രഹ്മാനന്ദ ശിവയോഗി വാക്ഭടാനന്ദനെന്ന് നാമകരണം ചെയ്തു. കാരക്കാട്ട് ആത്മവിദ്യാ സംഘം പ്രവർത്തകർക്ക് നേരെ തൊഴിൽ നിഷേധം, കുട്ടികളുടെ വിദ്യാഭ്യാസമില്ലാതാക്കൽ, കുടിവെള്ളം മുടക്കൽ, കുടിയൊഴിപ്പിക്കൽ തുടങ്ങിയ ഹീനകൃത്യങ്ങളിലൂടെ ജന്മികളും സവർണ യാഥാസ്ഥിതികരും പുരോഗമന പ്രവർത്തനങ്ങളെ ആവുന്നത്ര തടയാൻ ശ്രമിച്ചു. ഗുരു അവിടെയെത്തി പ്രവർത്തകർക്ക് ധൈര്യം നൽകുക മാത്രമല്ല 1922 ഫെബ്രുവരി 2 തൊഴിൽ നിഷേധിക്കപ്പെട്ട പ്രവർത്തകരുടെ ക്ഷേമത്തിനായി ഊരാളുങ്കൽ ഐക്യനാണയ സംഘം സ്ഥാപിച്ച് പരിഹാരവും കണ്ടെത്തി. ഇപ്പോൾ ഊരാളുങ്കൽ സർവീസ് ബാങ്കായി 100 വർഷം പിന്നിടുന്നു. തൊഴിലാളികൾക്കായി 1925 ഫെബ്രുവരി 23 ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ സഹകരണ സംഘം കൂടി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി ഏഷ്യയിൽ 1-ാമതായി നിൽക്കുന്നു. വിദ്യാഭ്യാസം മുടങ്ങിയ കുട്ടികൾക്കായി ആത്മവിദ്യാ സംഘം LP സ്കൂൾ ആരംഭിച്ചു. പിന്നീട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആത്മവിദ്യാ സംഘം സ്കൂളുകൾ തുറക്കപ്പെട്ടു. കുടിവെള്ളം മുടക്കിയപ്പോൾ പല സ്ഥലങ്ങളിലും കിണറുകൾ നിർമ്മിച്ചു. വാക്ഭടാനന്ദൻ കേരളത്തിൽ 160-ൽ പരം ആത്മവിദ്യാ സംഘം ശാഖകൾ രൂപീകരിച്ചും ജാതി വ്യവസ്ഥിതിയുടെ ഇരകളായി മാറിയ ദളിതരെയും കൂടി മുഖ്യധാരയിലേക്ക് അടുപ്പിച്ച് തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കുമെതിരെ സവർണ അവർണ വ്യത്യാസമില്ലാതെ അനേകം മിശ്രഭോജനങ്ങൾ, മിശ്രവിവാഹങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. വാക്ഭടാനന്ദനെ ഹനിക്കാൻ അധികാരികളും ചില സവർണ യാഥാസ്ഥിതികന്മാരും ഗൂഢശ്രമം തുടർന്നെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു. എന്നാൽ ഇരിങ്ങണ്ണൂരിൽ വെച്ച് സഹോദരൻ ചാത്തുക്കുട്ടിയെ അവർ മരത്തിൽ പിടിച്ചുകെട്ടി ക്രൂരമായി മർദ്ദിച്ചുകൊന്ന സംഭവം കാലത്തിന്റെ ഏടുകളിൽ മായ്ക്കപ്പെടാത്തതാണ്. പത്രാധിപർ, മഹാകവി, ലേഖകൻ, നിരൂപകൻ എന്നീ മേഖലകളിൽ കയ്യൊപ്പു ചാർത്തിയിട്ടുള്ള വാക്ഭടാനന്ദൻ 1939 ഒക്ടോബർ 29 54-ാമത്തെ വയസ്സിൽ തന്റെ ജന്മനിയോഗം പൂർത്തിയാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ഇന്നും സമൂഹ മനസ്സിൽ ജീവിക്കുന്നു.